Lowe's knows how to get you ready for holiday hosting with up to 35% off select home decor. And get up to 35% off select major appliances. Plus, members get free delivery, haulaway, basic installation, parts, and a 2-year Lowe's protection plan when you spend $2,500 or more on select LG major appliances. Valid through 10-1. Member offer excludes Massachusetts, Maryland, Wisconsin, New Jersey, and Florida. Installed by independent contractors. Exclusions apply. See Lowe's.com for more details.
നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനം ന്യൂയോർക്കിലാണ് നടന്നതെങ്കിലും ഓസ്ട്രേലിയൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് യു എൻ സമ്മേളനമായിരുന്നു. പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയും വിദേശകാര്യമന്ത്രി പെനി വോങ്ങും ന്യൂയോർക്കിലെ സമ്മേളനത്തിൽ പങ്കെടുത്തു. പാലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള തീരുമാനവും നെറ്റ് സീറോ എമിഷനുമായി ബന്ധപ്പെട്ട നിലപാടുകളും സുരക്ഷാ കൌൺസിൽ പങ്കാളിത്തവുമൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിന്നു. ഓസ്ട്രേലിയൻ സംഭവങ്ങൾ പരിശോധിച്ചാൽ നാണയപ്പെരുപ്പമുയർന്നതും ജീവിതച്ചെലവിലെ ബുദ്ധിമുട്ടുകളും ഒപ്റ്റസിനെതിരായ അന്വേഷണവുമെല്ലാം വാർത്തകളിൽ ഉണ്ടായിരുന്നു. വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയവാരവുമായി ഞാൻ ജോജോ ജോസഫ്. നമുക്കാദ്യം തന്നെ യു എൻ സമ്മേളനത്തിൽ ഓസ്ട്രേലിയയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാലസ്തീനെ ഒരു രാഷ്ട്രമായി ഓസ്ട്രേലിയ യു എനിൽ അംഗീകരിച്ചു. ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളും ഇതേ പാത പിന്തുടർന്നിട്ടുണ്ട്. ഈ വാർത്ത കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഓസ്ട്രേലിയയിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ മറ്റു വാർത്തകളിലേക്ക് നമുക്ക് പോകാം. പൊതുസമ്മേളനത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സുരക്ഷാ കൌൺസിലിലെ താൽക്കാലിക അംഗത്വത്തിലേക്ക് ഓസ്ട്രേലിയയെ പരിഗണിക്കണമെന്ന പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയുടെ ആവശ്യമാണ്. ഓസ്ട്രേലിയയെ ഒരു നിർണായക മധ്യശക്തിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു പൊതുസഭയിലെ ആന്റണി അൽബനീസിയുടെ പ്രസംഗം. കാലാവസ്ഥാ പ്രതിസന്ധി പരിഹരിക്കുന്നതിനും സമാധാന പാലന ശ്രമങ്ങളിലും ഓസ്ട്രേലിയ കൂടുതൽ ആഗോള സഹകരണത്തിന് തയ്യാറാണെന്നും നിർണായക കാര്യങ്ങളിൽ ഓസ്ട്രേലിയയ്ക്ക് പ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യു എൻ സുരക്ഷാ കൌൺസിലിൽ 5 സ്ഥിരാംഗങ്ങളാണുള്ളത്: ചൈന, ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ, പിന്നെ അമേരിക്കയും. കൂടാതെ 2 വർഷത്തെ വീതം കാലയളവിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന 10 താൽക്കാലിക അംഗങ്ങളുമുണ്ട്. ഇതിൽ 2029-30 വർഷത്തെ അംഗമാകാനാണ് ഓസ്ട്രേലിയ ശ്രമിക്കുന്നത്. 2013-14 കാലയളവിലാണ് ഓസ്ട്രേലിയ യു എൻ സുരക്ഷാ കൌൺസിലിൽ അവസാനമായി താൽക്കാലിക സ്ഥാനം വഹിച്ചത്. പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയുടെ പ്രസംഗത്തിലേക്ക്.
The United Nations is much more than an arena for the great powers to veto each other's ambitions. This is a platform for middle powers and small nations to voice and achieve our aspirations. And that is why Australia is seeking a place on the UN Security Council in 2029-30.
ഔദ്യോഗിക കൂടിക്കാഴ്ചയല്ലായിരുന്നെങ്കിലും പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ന്യൂയോർക്കിൽ കണ്ടുമുട്ടി. ഇവർ തമ്മിലുള്ള ഔദ്യോഗിക കൂടിക്കാഴ്ച ഒക്ടോബറിൽ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വിദേശകാര്യമന്ത്രി പെനി വോങ്ങും ന്യൂയോർക്കിലുണ്ടായിരുന്നു. ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്നതിനെതിരെ പെനി വോങ് നടത്തിയ പ്രസംഗം വളരെ ശ്രദ്ധേയമായിരുന്നു. ആണവായുധങ്ങൾ നിയന്ത്രിക്കാൻ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചാൽ അത് ലോകത്തെ അപകടത്തിലാക്കുമെന്ന് ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി യു എൻ സഭയിൽ ചൂണ്ടിക്കാട്ടി. യുദ്ധകാല സാഹചര്യങ്ങളിൽ AIയുടെ ഉപയോഗം ആശങ്കാജനകമാണെന്നും പെനി വോങ് പറഞ്ഞു.
Nuclear warfare has so far been constrained by human judgment, by leaders who bear responsibility and by human conscience. AI has no such concern, nor can it be held accountable. These weapons threaten to change war itself and they risk escalation without warning.
പെനി വോങ് ഇറാൻ വിദേശകാര്യമന്ത്രിയുമായും ചർച്ചകൾ നടത്തി. ഓസ്ട്രേലിയയിൽ ജൂതവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഇടപെട്ട ഇറാന്റെ നടപടി സ്വീകാര്യമല്ലെന്ന് സെനറ്റർ വോങ് ഇറാൻ വിദേശകാര്യമന്ത്രിയെ അറിയിച്ചു.
I thought it was the right thing to do to meet directly with my counterpart and to look him in the eye and tell him precisely why we made the decisions we made and what we believe has occurred. I made it very clear that the actions of the IRGC crossed a line.
കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകുന്നതിന് മാതാപിതാക്കളെ പ്രോത്സാഹിപ്പിക്കാൻ കൂടുതൽ പ്രായോഗിക നടപടികൾ ആവശ്യമാണെന്ന് പുതിയ റിപ്പോർട്ട്. മിക്ക മാതാപിതാക്കളും കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകുന്നതിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ചെലവ് സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങളും തെറ്റായ പ്രചരണങ്ങളും വാക്സിനുകളുടെ വിശ്വാസ്യതയെ ബാധിക്കുന്നുണ്ടെന്ന് നാഷണൽ സെന്റർ ഫോർ ഇമ്മ്യൂണൈസേഷൻ റിസർച്ച് ആൻഡ് സർവൈലൻസ് ചൂണ്ടിക്കാട്ടി. നാലു മരണങ്ങൾക്ക് കാരണമായ 000 തടസ്സത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അടുത്തയാഴ്ച ഒപ്റ്റസിന്റെ മാതൃകമ്പനിയായ സിംഗ്ടെലുമായി സംസാരിക്കുമെന്ന് ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി അനിക വെൽസ് വ്യക്തമാക്കി. സിംഗ്ടെലുമായുള്ള കൂടിക്കാഴ്ച ആദ്യപടിയായിരിക്കുമെന്നും നിലവിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി സർക്കാർ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയൻ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് മീഡിയ അതോറിറ്റി ഒപ്റ്റസുമായി ബന്ധപ്പെട്ട വീഴ്ച സംബന്ധിച്ച് അന്വേഷണം നടത്തുകയാണ്. വീഴ്ചയിൽ ഒപ്റ്റസിന് നിലവിൽ ലഭിച്ചിരിക്കുന്ന പിഴ കൂടാതെ മില്യൺ കണക്കിന് ഡോളർ പിഴ ലഭിച്ചേക്കാമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.
Meeting with Singtel, I think, is an important step for us and also for us to give Australian taxpayers confidence in our 000 system, particularly ahead of the summer disaster season.
കുടിയേറ്റ നയത്തിൽ വീണ്ടും ലിബറൽ പാർട്ടിക്ക് തലവേദന. കുടിയേറ്റത്തിന്റെ നിലവിലെ തോത് കാരണം ഓസ്ട്രേലിയക്കാർക്ക് സ്വന്തം വീട്ടിൽ അപരിചിതരെ പോലെ തോന്നാൻ തുടങ്ങിയിരിക്കുന്നു എന്ന വെസ്റ്റേൺ ഓസ്ട്രേലിയൻ എം പി ആൻഡ്രൂ ഹെസ്റ്റിയുടെ പരാമർശമാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. ലേബർ നയത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ലിബറൽ ഫ്രണ്ട് ബെഞ്ചർ ആൻഡ്രൂ ഹെസ്റ്റിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിനെ ആഭ്യന്തരമന്ത്രി ടോണി ബർഗ് നിശിതമായി വിമർശിച്ചു. അതേസമയം ലേബറിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാട്ടുന്നതിനും വോട്ടർമാരുടെ പിന്തുണ വർദ്ധിപ്പിക്കുന്നതിനും പകരം ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ ലിബറൽ പാർട്ടിക്കുള്ളിൽ തന്നെ അസ്വസ്ഥത പുകയുകയാണ്. എംപിമാർ അവരുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം ഉപയോഗിക്കണമെന്ന് ലിബറൽ പാർട്ടിയുടെ ഇമിഗ്രേഷൻ വക്താവ് പോൾ സ്കാർ പ്രതികരിച്ചു.
I think we must focus on our base values, our core values, and people need to be very careful when engaging in loose language and loose rhetoric. Because it can be very damaging in terms of our relationships with communities, and it can cause distress in the community.
Alzheimer's പ്രശ്നങ്ങളും മദ്യാസക്തിയുമുള്ള വ്യക്തിയുടെ വീട് വിപണി വിലയേക്കാൾ $500,000 വില കുറച്ചു വാങ്ങിയതിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ന്യൂ സൌത്ത് വെയിൽസ് സിവിൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റേതാണ് തീരുമാനം. അമിത മദ്യപാനവും അൽഷിമേഴ്സ് ലക്ഷണങ്ങളുമുള്ള 82 വയസ്സുകാരന്റെ സിഡ്നിയിലെ വീടാണ് $600,000 ഒരു ഏജന്റ് വാങ്ങിയത്. ഇതേ വീടിന് സമീപത്തുള്ള മറ്റൊരു വീട് $1,000,000 മുകളിലാണ് കച്ചവടം നടന്നത്. ജീവിതകാലം മുഴുവൻ ഈ വ്യക്തിക്ക് ഈ സ്ഥലത്ത് താമസിക്കാമെന്ന് കരാറിലുണ്ടായിരുന്നെങ്കിലും വാടക കരാറിൽ 90 നോട്ടീസ് നൽകി അയാളെ പുറത്താക്കാമെന്ന് വ്യവസ്ഥയുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ട്രിബ്യൂണലിന്റെ തീരുമാനം. റിയൽ എസ്റ്റേറ്റ് ഏജന്റ് വീട്ടുടമസ്ഥന്റെ ബലഹീനതകളെ മുതലെടുത്തതായി ട്രിബ്യൂണൽ കണ്ടെത്തി. പ്രിയ ശ്രോതാക്കളെ, അപ്പോൾ ഇതെല്ലാമായിരുന്നു പോയ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. കൂടുതൽ ഓസ്ട്രേലിയൻ വാർത്തകൾ മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൌൺലോഡ് ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയ വാരം അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.